الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൂലു സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയാദർശങ്ങൾ, അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ആ ഗ്രന്ഥത്തിന് നമ്മൾ തുടക്കം കുറിച്ചു. ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സുഖു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وَالْإِقْتِدَاءُ بِهِمْ. ഇതാണ് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ ഓരോ ലഫ്ളുകളുടെയും പദം ഉസൂലു സുന്നത്തി ഇന്ദന എന്താണ് അസ്ല്, സുന്നത്ത്, അതിൻ്റെ വിശദീകരണം. ഇന്ദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? തമസ്സുക്ക്, സഹാബി ആരാണ്, എന്താണ്, അവിടെയാണ് നമ്മൾ നിർത്തിയത്. സൂലു സുന്നത്തി ഇന്ദന, സുന്നത്തിൻ്റെ അടിത്തറ, ഇസ്ലാമിൻ്റെ അടിത്തറ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിത്തറ, അടിസ്ഥാനപരമായ ആദർശം, സിദ്ധാന്തം, നിയമം, തത്വം ഒന്ന് പറഞ്ഞത് അത്തമസ്സുക്ക്. ഇന്ദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ വിശദീകരിച്ചു, ഇന്ദ അഹ്ലി സുന്ന വൽ ജമാഅ, ഇന്ദ അഹ്ലിൽ ഹദീസ്, ഇന്ദ സലഫിയീൻ. അത് നമ്മൾ വിശദീകരിച്ചു. ഉസൂലു സുന്നത്തി ഇന്ദന, സുന്നത്തിൻ്റെ അടിത്തറ, അഹ്ലി സുന്നയുടെ ആദർശത്തിൻ്റെ അടിത്തറ, ഇന്ദന നമ്മുടെ അടുത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിൻ്റെ അല്ലെങ്കിൽ സലഫികളുടെ അല്ലെങ്കിൽ തോയിഫത്തുൽ മൻസൂറ അല്ലെങ്കിൽ ഫിർഖത്തുൽ നാജിയ അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിൻ്റെ അടിത്തറ അത്തമസ്സുക്കു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തമസ്സുക്കു മുറുകെ പിടിക്കലാണ്. ഏത്തസോമ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു, പദം പറഞ്ഞു, മുറുകെ പിടിക്കലാണ്. بما كان عليه أصحاب رسول الله صلى الله عليه وسلم صحابي أصحاب آران എന്നത് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്തൊന്നിലായിരുന്നോ ആ ഒന്നിനെ, ആ ആദർശത്തെ, ആ മൻഹജിനെ, ആ ഉസൂലുകളെ, ആ നിയമങ്ങളെ, അത് മുറുകെ പിടിക്കലാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ പിന്തുടരലുമാണ്. സഹാബത്തിന് സഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ സഹാബത്തിന് മുറുകെ പിടിക്കുക, അവരെ പിൻപറ്റുക. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലുള്ള മൂന്ന് നിലപാടുകളെക്കുറിച്ച് വിശദീകരിച്ചിടത്തായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ നിലപാട് അഹ്ലുൽ ഗുലാത്തി. ആ നിലപാട് സ്വീകരിച്ചവർ രണ്ട് അഹ്ലുൽ ജുഫാത്തി, മൂന്ന് അഹ്ലുൽ വസ്ത്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഈ മൂന്ന് നിലപാടുകളാണ് ഉള്ളത് എന്നത് നമ്മൾ വിശദീകരിച്ചു. അഹ്ലുൽ ഗുലാത്ത് സഹാബത്തിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകൾ, അതിര് കവിഞ്ഞവർ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും അശ്ശിഅത്തു വറാഫില, വളരെ ചുരുക്കി അതിന്റെ ഷോർട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അഹ്ലുൽ ഗുലാത്തി സ്വഹാബത്തിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞവർ, ഗുലുവ് കാണിച്ചവർ. അശ്ശിഅത്തു വറാഫില ഇവരാണ് അതിൽ പെടുന്നത്. ഇതിന്റെ വിശദീകരണം, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഉസൂലു സുന്നയുടെ ഗ്രന്ഥത്തിന്റെ പല ആ ഭാഗം നമുക്ക് വിശദീകരിക്കാൻ വരുന്നുണ്ട് ഇൻഷാല്ലാ. അവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയും. അഹ്ലുൽ ഗുലാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അശ്ശിഅത്തു വറാഫില. രണ്ടാമത്തെ വിഭാഗം അഹ്ലുൽ ജുഫാത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഹും അൽ ഖവാരിജ്. അൽ ഖവാരിജ് മൂന്നാമത്തതാണ് അഹ്ലുൽ വസ്ത്, അതായത് ആ വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. മൂന്നാമത്തെ വിഭാഗം അഹ്ലു സുന്ന വൽ ജമാഅ. ആ നിലപാടിനെ കുറിച്ചാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വിശദീകരിച്ചത്. അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് ഈ രണ്ടാളുകൾ, ഈ രണ്ട് കക്ഷികൾ സ്വീകരിച്ചു വരുന്ന നിലപാടിന്റെ മധ്യമ നിലപാടാണ്. ഒന്ന് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അതിര് കവിഞ്ഞ വിഭാഗമാണ്, അതായത് ഷിയാക്കള്. ഇൻഷാല്ലാ വിശദീകരണം പിന്നീട് വരും. റാഫിൽ എന്നാൽ സ്വഹാബത്തിനെ ഒന്നുമല്ലാതാക്കി തീർത്ത ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബത്തിനെ കാഫിറുകളാക്കി തീർത്ത ആളുകളാണ് ഖവാരിജുകൾ. അവര് സ്വഹാബത്തിന് കൊടുക്കേണ്ട ഒന്നും അവരംഗീകരിച്ചിട്ടില്ല. ഷിയാക്കളും റാഫിലീങ്ങളും അലി റളിയല്ലാഹുവിനെ വളരെ പൊക്കി പറഞ്ഞു, മറ്റുള്ള സ്വഹാബികളെ താഴ്ത്തിക്കെട്ടി. ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കാഫിറുകളായിട്ട് കണ്ടു. അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിനോടുള്ള നിലപാടെന്ത്? അതാണ് ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. ഇത് അഹ്ലു സുന്നയുടെ അടിത്തറയാണ്.
സഹാബത്ത് എന്തൊന്നിലായിരുന്നോ നിലകൊണ്ടത്, അവരുടെ മാർഗം അവരുടെ ആദർശം സ്വീകരിക്കുക, അത് മുറുകെ പിടിക്കണമെന്നതാ. തമസ്സക ആ പദത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, തമസ്സക മുറുകെ പിടിക്കുക, അവരെ മാതൃകയാക്കണം, അവരെ ഇത്തിബായി ചെയ്യണം. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സ്വഹാബത്തിനെ അവരുടെ വിശ്വാസത്തെ അവരുടെ അഖീദയെ മുറുകെ പിടിക്കണം. അപ്പൊ സ്വഹാബത്തിനെ പിൻപറ്റണം, അത് നിർബന്ധമാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അടിത്തറ അതാണ്. ഈ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് ചില പോയിന്റുകൾ മാത്രം. ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ സ്വന്തമായി ഉണ്ടാക്കിയ ആദർശമല്ല, സ്വഹാബത്തിനെ പിൻപറ്റണം എന്നുള്ളത് പുതിയ ആദർശമല്ല. അവരുടെ മൻഹജ് ആണ് സ്വീകരിക്കേണ്ടത്, അവരുടെ ഫഹ്മ് അതാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു അഞ്ചാം മദ്ഹബായിട്ട് കേരളത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ മദ്ഹബും അല്ല, അതൊരു പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ട രീതി ശാസ്ത്രമാണ്. മൻഹജ് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ സ്വഹാബത്തിന്റെ ഫഹ്മ് എന്താണ്, ഖുർആനിന്റെ ആയത്തുകൾ അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഹദീസുകൾ അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, അതാണ് യഥാർത്ഥത്തിൽ മൻഹജ്. അവരെ സ്വഹാബത്തിന് പിന്തുടരൽ നിർബന്ധമാണ് എന്നാണ്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽപ്പെട്ട ഒന്നാമത്തെ അടിത്തറയായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്ന അതാണ്. ഒന്ന്, ശുദ്ധ ഖുർആൻ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ഖൈറു ഉമ്മ എന്നാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ആലു ഇമ്രാനിലെ 110-ാമത്തെ ആയത്ത്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തമായി ഉണ്ടാക്കിയ ആദർശമല്ല, അറിച്ച് ഖുർആനാണ് അദ്ദേഹത്തിന്റെ തെളിവ്. ആയത്തുകളും ഹദീസുകളുമാണ് അദ്ദേഹം തെളിവ് പിടിക്കുന്നത്. അപ്പൊ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് പറഞ്ഞു. കാരണം ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ, ഖൈറു ഉമ്മ എന്നാണ്. അത് സ്വഹാബത്തിന് അല്ല കൊടുത്ത സാക്ഷ്യമാണ്. ഖൈറു ഉമ്മത്താണ് ആര്? സ്വഹാബത്ത്. കുന്തും ഖൈറ ഉമ്മ, പിന്നീടാണ് അതിന്റെ ബാക്കിയുള്ള വ്യാഖ്യാനങ്ങൾ കടന്നു വരുന്നത്. ഒന്നാമത്തെ അതിന്റെ അർത്ഥം കുന്തും, നിങ്ങളാണ് ഖൈറ ഉമ്മ. ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് സ്വഹാബത്തിനെയാണ് ഒന്നാമതായി, പിന്നീടാണ് അതിന്റെ ബാക്കിയുള്ള അർത്ഥങ്ങൾ വരുന്നത്. ആലു ഇമ്രാനിലെ 110-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, ലോക ജനതക്കുള്ള ശുഹദ, സാക്ഷികളാണ് സ്വഹാബത്ത്. ബക്രയിലെ 143-ാമത്തെ ആയത്ത്. അപ്പൊ ഇത് രണ്ടും സ്വഹാബത്തിനെ പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഒന്ന് ഖൈർ ഉമ്മ, രണ്ട് ശുഹദാഉ അലന്നാസി, സൂറത്തുൽ ബക്കറയിലെ 143-ാമത്തെ ആയത്ത്. കദാലിക ജഅൽനാകും, അതിന്റെ തഫ്സീറുകൾ വേറെ നോക്കണം. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഹദീസുകൾ ധാരാളമുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ആ ഹദീസ് കൂടി ആണ് മനസ്സിലാക്കുക. ഖൈറുന്നാസി ഖർണി സുമല്ലദീന യലൂനഹും ീന യലൂനഹും. ഹദീസ് നമുക്ക് പരിചയമുള്ള ഹദീസാണ്. ഇനി സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടായത്തുകൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതേപോലെ തന്നെ അഹദീസും വേറെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമതായാലും മനസ്സിലാക്കേണ്ട പോയിന്റ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശമായിക്കൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചത് സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാ. അപ്പൊ സ്വഹാബികളെ പിൻപറ്റണം, അത് നിർബന്ധമാണ്. അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഫഹ്മുമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അവ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന ചില ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. സഹാബത്തിനെ പിൻപറ്റേണ്ടത് നിർബന്ധമാണ്. ഒന്ന്, ശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാ ഏതാണായത്? നിസായിലെ 115-ാമത്തെ ആയത്ത്. വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത്. അത് എഴുതി വെച്ചോ. ഈ ആയത്താണ് സ്വഹാബത്തിനെ പിൻപറ്റണം, സ്വഹാബത്തിന്റെ മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്നതിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള ഒരു തെളിവ്. എന്താ അതിന്റെ അർത്ഥം പറയും? അർത്ഥം വമൻ യുഷാഖിഖിർ റസൂല, ആരാണോ റസൂലിനോട് എതിരാവുന്നത്, എന്റെ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾ തഫ്സീറുകളിലേക്ക് നിങ്ങൾ മടങ്ങണം. വമൻ യുഷാഖിഖിർ റസൂല, ആരാണോ അള്ളാഹുവിന്റെ റസൂലിനോട് എതിരാകുന്നത്, അവന് ഹുദ സന്മാർഗം എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം, ആരാണോ അള്ളാഹുവിന്റെ റസൂലിനോട് എതിരാവുന്നത്, അവൻ പിൻപറ്റുകയും ചെയ്യുന്നു, ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മറ്റൊരു മാർഗം അവൻ പിൻപറ്റുകയും ചെയ്യുന്നു. മുഫസ്സിരീങ്ങൾ പറഞ്ഞു അൽ മുഅ്മിനീൻ സബീലുൽ മുഅ്മിനീൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സഹാബ, സഹാബികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ സഹാബത്തിന്റേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി അവനെ നാം തിരിച്ചുവിടും, മാ തവല്ല വനുസുലിഹി ജഹന്നം വസാഅത് മസീറ, അവൻ തിരിഞ്ഞു പോകുന്നിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടും, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നൊക്കെയാണ് ഖുർആനിൽ പറയുന്നത്. ഈ ആയത്ത് എന്തിനുള്ള തെളിവാണ്? സ്വഹാബത്തിന്റെ മാർഗത്തെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റൽ നിർബന്ധമാണ് എന്നതിന്റെ തെളിവായിട്ടാണ് ഈ ആയത്ത് നമ്മൾ ഉദ്ധരിച്ചത്. ഈ ആയത്തിൽ നമുക്കുള്ള തെളിവെന്താണ്? വജുഹുദ്ദിലാല എന്ന് പറയും, തെളിവിടിക്കുന്ന. എന്താണ് നമുക്ക് ഈ ആയത്തിലുള്ള തെളിവ്? ആരാണോ അള്ളാഹുവിന്റെ റസൂലിനോടെതിരാവുന്നത്, സന്മാർഗം വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷവും അള്ളാഹുവിന്റെ റസൂലിനോട് ആരെതിരാവുന്നുവോ, സത്യവിശ്വാസികളുടെ സബീലല്ലാത്ത മറ്റൊരു മാർഗം ആര് പിൻപറ്റുകയും ചെയ്തോ, ഇത്തബ ഇത്തിബ പിൻപറ്റുക, പിന്തുടരുക, അനുധാവനം ചെയ്യുക. സബീലുൽ മുഅ്മിനീൻ, അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞത് അസ്സഹാബ, ആരാണ്? സ്വഹാബത്താണ്. അപ്പൊ സ്വഹാബത്തിന്റെ മാർഗമാണ് പിന്തുടരേണ്ടത്. സ്വഹാബത്തിന്റെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം ഒരാൾ പിന്തുടർന്നാൽ അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ സ്വഹാബത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ് എന്നതിന്റെ ഖുർആനിൽ നിന്നുള്ള തെളിവാണ് സൂറത്തു നിസായിലെ 115 117 അത്രയും പറഞ്ഞേ അന്ന് കറക്റ്റ് നോക്കാം. 115 തന്നെ അല്ലേ? ഓക്കെ, 115. ഇതാണ് അതിന്റെ തെളിവ്. ഇത് പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇന്നും ഈ ഫഹമു സ്വഹാബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ആസാറുകൾ തെളിവായിട്ട് ഉദ്ധരിക്കുമ്പോ, അല്ലെങ്കിൽ ആ മൻഹജ് പിന്തുടരണം എന്ന് പറയുമ്പോ, ഇന്നും നമുക്കിടയിൽ ഇഖ്തിലാഫാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. സ്വഹാബത്തിനെ പിൻപറ്റണോ, സ്വഹാബത്തിനെ പിന്തുടരേണ്ടതുണ്ടോ, അത് നിർബന്ധമാണെന്നുള്ളത് ആര് പറഞ്ഞു? ഖുർആനും സുന്നത്തും പ്രമാണമാണെന്നല്ലേ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചിരുന്നത്? അപ്പൊ ഇത് പ്രമാണമല്ല, ഇത് മൻഹജാണ്. ആ തെളിവ് പിടിക്കുന്ന രീതി, ആ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം, അവര് ഖുർആനിനെ മനസ്സിലാക്കിയ രീതി, അവര് സുന്നത്തിനെ മനസ്സിലാക്കിയ രീതി, അവരുടെ ഫഹ്മ് നമ്മൾ സ്വീകരിക്കണം. ആ സ്വഹാബത്തിന്റെ ഫഹ്മ് സ്വീകരിക്കൽ, അവരുടെ മാർഗം സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നതിന്റെ തെളിവാണ് സൂറത്തു നിസാഇൽ നമ്മൾ ഉദ്ധരിച്ച ഒരായത്ത്. ഇനി രണ്ടാമത്തെ ഒരായത്ത് കൂടി, ഒരുപാട് ഇതുണ്ട്, നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു തെളിവ് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അതിൽ പറഞ്ഞത് ഫൈൻ ആമനു بمثلما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. കൃത്യമായി ഖുർആൻ നമുക്കത് വരച്ചു കാണിച്ചു തരികയാണ്. ഫൈൻ ആമനു, ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ, بمثلما آمنتم به, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദിഹ്തദൂ, അവർ സന്മാർഗം പ്രാപിച്ചു. വൈം തവല്ലോ, ഇനി അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ഫൈന്നമാഹും ഫീ ഷിഖാഖ്, അവർ വ്യക്തമായ വഴികേടിലാണ്, ദുർമാർഗത്തിലാണ്. അല്ലാഹ് മതി അവർക്കെതിരായിട്ട്. വഹുവ സ്വമീഉൽ അലീം, അവരുടെ കാര്യത്തിന്, അവരുടെ കാര്യം തീരുമാനിക്കാൻ അള്ളാഹു മതിയായവനാണ്, അള്ളാഹു അത് തീരുമാനമാക്കിക്കൊള്ളും. അള്ളാഹു സമീആണ്, അള്ളാഹു അലീമാണ്. സൂറത്തുൽ ബഖറ 137 ആയത്ത്. ഈ ആയത്തില് വ്യക്തമായ നസ്സാണ്, സ്വഹാബത്തിന്റെ വിശ്വാസമാണ് പിൻപറ്റേണ്ടത്. ഇതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഒന്നാമത്തെ ഉസൂലു സുന്നയുടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറയായി അദ്ദേഹം പറഞ്ഞത്. സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ മാർഗം, ആ വിശ്വാസം, ആ അഖീദ, അതിനെ മുറുകെ പിടിക്കണം. ഈ ആയത്തുകളൊക്കെയാണ് അതിന്റെ തെളിവുകൾ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഫൈനാമനു, ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസിലിമാ ആമന്തും ബിഹി, ബിമിസിലി, ഏതുപോലെ വിശ്വസിക്കണം, ബിമിസിലി പോലെ, ഏതുപോലെ, ബിമിസിലിമാ ആമന്തും ബിഹി, അവ നിങ്ങൾ, ആമന ആമന്തും, നിങ്ങൾ ആരവിടെ, സ്വഹാബ, അതിന്റെ ഒന്നാമത്തെ അർത്ഥത്തിൽ വരുന്നത് സ്വഹാബികളോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, അവ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സ്വഹാബത്തിന്റെ അഖീദ, സ്വഹാബത്തിന്റെ ഈമാൻ, അവരുടെ വിശ്വാസങ്ങള്, അവരുടെ ആദർശം, അതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത്, ഫഖദിഹ്തദൗ, നിങ്ങൾക്ക് നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു. ഇനി വൈന്തവല്ലോ, കേട്ടോ, ആ സ്വഹാബത്തിന്റെ വിശ്വാസം, അവരുടെ മാർഗം, അവരുടെ നിലപാട്, അവരുടെ ആദർശം, അവരുടെ അഖീദ, അതിൽ നിന്ന് നിങ്ങൾ തവല്ല, പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം, പിന്തിരിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫൈന്നമാഹും ഫീ ഷിഖാഖ്, അവരെവിടെയാണ്, അവര് ഹിദായത്തിലല്ല, അവര് ലലാലത്തിലാണ്, അവര് ദുർമാർഗത്തിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അവർ വിശ്വസിക്കുകയാണെങ്കിൽ ഏതുപോലെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അതായത് സ്വഹാബത്തിന്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ. ഇതാണ് രണ്ടാമത്തെ ആയത്ത്, സ്വഹാബത്തിനെ പിൻപറ്റണം. അത് നിർബന്ധമാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവ്. ഇനി നമുക്ക് സുപരിചിതമായ ആയത്ത്, അതിൽ കൃത്യമായി തന്നെ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഞാനിത് ഇത് നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് പോകണം, നമുക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും ആയത്തും അതിൻ്റെ നമ്പറുകളും ആ തെളിവുകളും നിങ്ങൾക്കത് വിശദീകരിച്ചു തരുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിത്തറയായിട്ട് പറയുന്നതിനുള്ള തെളിവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അടിത്തറയായിട്ട് അദ്ദേഹം പറഞ്ഞത് സഹാബത്ത് ഏതൊന്നിലായിരുന്നോ അവരുടെ നിലപാട് മുറുകെ പിടിക്കണം, അവരെ പിൻപറ്റുകയും ചെയ്യണം, അവരെ മാതൃകയാക്കുകയും ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. മൂന്നാമതൊരായത്ത് കൂടി, ധാരാളം ആയത്തുകളുണ്ട്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഈ ആയത്ത് നമ്മളെല്ലാവരും ഹിഫ്ലാക്കിയിട്ടുണ്ടാവും. തൗബയിലെ നൂറാമത്തെ ആയത്ത്. ഈ ആയത്തിൽ നമുക്കുള്ള തെളിവ് എന്താണ്? അൻസാറുകളെ കുറിച്ചും മുഹാജിരീങ്ങളെ കുറിച്ചുമാണ്. ആദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിരീങ്ങൾ, അൻസാരികൾ, അവരെ പിൻപറ്റുകയും ചെയ്തവർ. അപ്പൊ അവരെ പിൻപറ്റണം എന്നുള്ളത് ഖുർആൻ നസ്സാണ്, ഖുർആന്റെ നസ്സാണ്, ഖുർആന്റെ വ്യക്തമായ കൽപ്പനയാണ്. വല്ലദീന, ഒരു കൂട്ടർ. ആരാണ് അവർ? ഇത്തബഊഹും, അവരെ ഇത്തിബായി ചെയ്തിരിക്കുന്നു. ആരെ? ആ സ്വഹാബികളെ, മുഹാജിരീങ്ങളെ, അൻസാരീങ്ങളെ. ഖുർആന്റെ വ്യക്തമായ നസ്സാണ് വല്ലദീന തബഊഹും, അവരെ ഇത്തിബായി ചെയ്യുകയും ചെയ്തിരിക്കുന്നു, അവരെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സഹാബത്തിനെ പിൻപറ്റണോ പിൻപറ്റണ്ടേ എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിലൊരു തർക്കല്ല. والذين اتبعوهم بإحسان ورده പിൻപറ്റിയ പോരാ, ഇഹ്സാനോട് കൂടി പിൻപറ്റണം. കാരണം എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹു അവരെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗം, അവർ അതിൽ ശാശ്വതരായിരിക്കും. അതാകുന്ന ഏറ്റവും മഹത്തായ വിജയം. അതിന്റെ തഫ്സീറുകൾ നോക്കണം. അതിൽ നമുക്കുള്ള തെളിവ് എന്താ? മുഹാജിരീങ്ങളെ കുറിച്ച് പറഞ്ഞു, ആ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, അൻസാരികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബത്തിനെ ഇഹ്സാനോടുകൂടി ഇത്തിബായി ചെയ്യുകയും ചെയ്യുന്നവർ, ചെയ്തവർ. അതിന്റെ ഒന്നാമത്തെ അർത്ഥം അത്താബിഊൻ, പിന്നെ തബഉൽ അത്തിബാഉ, തബഉത്താബിഈങ്ങൾ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ആർക്കെ ആരൊക്കെണ്ടോ ഈ സമൂഹത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ളത് അവരൊക്കെ അതിൽ പൊട്ടു എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ആ സഹാബത്തിനെ ഇഹ്സാനോടുകൂടി പിൻപറ്റുകയും ചെയ്തവർ. അപ്പൊ സഹാബത്തിനെ പിൻപറ്റണം, അവരെ മാതൃകയാക്കണം. അപ്പൊ ഖുർആനിൽ നിന്നുള്ള മൂന്ന് ആയത്തുകൾ. ഇനിയും ഇതല്ലാത്ത ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് സഹാബത്തിനെ പിൻപറ്റണമെന്നതിന്റെ തെളിവായിട്ട്. ഇനി ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി മനസ്സിലാക്കി വെച്ചോ. സഹാബത്തിനെയാണ് സഹാബത്തിനെ ഇത്തിബായി ചെയ്യണം, അവരുടെ ആ മാർഗം അനുധാവനം ചെയ്യണം. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽപ്പെട്ട ഒന്നാമത്തെ അടിത്തറയാണ്. അതിന്റെ തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു. ഇനി ഹദീസുകളിൽ നിന്നും ചില ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട് സഹാബത്തിനെ പിൻപറ്റണം എന്നുള്ളതിന്റെ. അതിന്റെ ഒരു ഹദീസ് നമ്മൾ ഹദീസ് ധാരാളം കേട്ടിട്ടുണ്ട്. ഇർബാദ് ബിനു സായ്, ഇർബാദ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇർബാദ് ബിന് സാരിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ആ ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താണ്? അതിൽ അദ്ദേഹം പറയുന്നത്, മഹാനായ ഇർബാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അതിമഹത്തായ സാരസമ്പൂർണമായ ഒരു ഉപദേശം നൽകി. അപ്പൊ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇത് താങ്കൾ ഞങ്ങളോട് വിട പറയുന്നത് പോലെയുണ്ടല്ലോ ഈ ഉപദേശം കേട്ടാൽ. അത്രക്കും അത് ആ ഹദീസിൽ വിശദമായിട്ടത് വരുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊണ്ടു, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. അതേപോലെ തന്നെ അബിസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങൾക്ക് അമീറായി വരുന്നതെങ്കിൽ കൂടി സമന്ദാത്തും ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഇന്നഹു മൻ യഅഷ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഇഖ്തിലാഫുകൾ നിങ്ങൾ കാണും. ധാരാളം ഇഖ്തിലാഫുകൾ ഉണ്ടാവും. ഇഖ്തിലാഫ് ഉണ്ടാവുന്ന പറയണം, ഉണ്ടാവില്ലെന്നല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസ്സുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഅലൈക്കും ബിസ്സുന്നത്തി വസുന്നത്തിൽ ഖുലഫായി അർറാഷിദീന അൽ മഹ്ദിയീന അല്ലു അലൈഹാ ബിന്നവാജിദി. ഇതാണ് നമുക്ക് അതിലുള്ള തെളിവ്. എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നെ എന്ത് പറഞ്ഞു? വസുന്നത്തിൽ ഖുലഫായി അർറാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗചരിതരായ സച്ചരിതരായ ആ ഖുലഫാഉ റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ ആ സഹാബത്തിന്റെ കൂട്ടത്തിലെ ആ നാലാൾക്കാർ, പിന്നെ അതിനുശേഷമുള്ള ആ സച്ചരിതരായ ആ സഹാബത്ത്. അപ്പൊ വ്യക്തമായി തന്നെ ഹദീസിലും വന്നു, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു നിർത്തിയില്ല, അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു, വസുന്നത്തിൽ ഖുലഫായി റാഷിദീന അൽ മഹ്ദിയീൻ, സച്ചരിതരായ സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച ആ ഖുലഫാക്കളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. വ്യക്തമായ നസ്സാണ് ഹദീസിൽ. തുർമുദി, ഇബ്നു മാജ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇർബാദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഇർബാദ് അയിനാണ്, ഇർബാദ് ഇബ്നു സാരിയ. ഹദീസില് വ്യക്തമായി തന്നെ പറഞ്ഞു, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, വസുന്നത്തിൽ ഖുലഫായി അർറാഷിദീന അൽ മഹ്ദിയീൻ, അവരുടെ ചരിയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണ്ടത്? ഹദീസ് ആരാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്? ഇർബാദ് റളിയല്ലാഹു അൻഹു ഇബ്നു സാരിയ. ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറെ ആളുകൾ അത് തിരിച്ചിട്ടുണ്ട്. ഇബ്നു മാജ, അബൂദാവൂദ്, തിർമിദി ഇവരൊക്കെ ഹദീസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിലുള്ള ഒരു ഹദീസ്. അതിൽ വരുന്ന രണ്ടാമത്തെ ഹദീസ് കൂടി, സ്വഹാബത്തിന്റെ മാർഗം സ്വഹാബത്തിനെ പിൻപറ്റണം എന്നതിന്റെ ഹദീസിൽ നിന്നുള്ള രണ്ടാമത്തെ തെളിവ്. ആ ഹദീസും ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. ഹദീസു ഇഫ്തിറാഖിൽ ഉമ്മ, അതാണ് ആ ഹദീസിന്റെ പേരന്നെ. എന്താ ഈ ഉമ്മത്തിന്റെ ഭിന്നിപ്പിനെ കുറിച്ച് പറയുന്ന ഹദീസ്. ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു. മുസ്ലിങ്ങളും ഭിന്നിക്കും. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 72 നരകത്തിലായിരിക്കും, ഒന്ന് മാത്രം സ്വർഗത്തിൽ. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ഹസനാക്കി, പലരും ആ ഹദീസ് സ്വഹീഹാക്കി. അബ്ദുല്ലാഹി ബിൻ അംബർ ബിൻ അൽആസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. വേറെ ഒരുപാട് പരമ്പരകളിലൂടെ ആ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിലുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ തെളിവ്. അതിൽ അവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വതഫ്തരിക ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ ഖാലു വമൻ ഹിയ യാ റസൂലല്ലാ. എല്ലാവരും നരകത്തിലായിരിക്കും ഒരു മില്ലത്തൊഴികെ. സഹാബത്ത് ചോദിച്ചു, ആരാണ് ആ സ്വർഗത്തിന്റെ ആളുകൾ, ആരാണ് ആ വിജയിക്കുന്ന ആളുകൾ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ട ആളുകൾ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നെ മാ അന അലൈഹി വസ്ഹാബി, അവ സ്വഹാബത്തിന്റെ മാർഗം. ഞാൻ ഏതൊരു മാർഗത്തിലായിരുന്നോ, എന്റെ സ്വഹാബത്ത് ഏതൊരു മാർഗത്തിലായിരുന്നോ, ആ മാർഗം അവലംബിച്ച് ജീവിക്കുന്നവർ മാത്രം രക്ഷപ്പെടുന്ന വിഭാഗം, ബാക്കിയെല്ലാം നരകത്തിൽ. ഇതിലും വ്യക്തമായി തന്നെ പറഞ്ഞു. തുറമുതി ഇതൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, പലരും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, മാന അലൈഹി, ആരാണ് വിജയിക്കുന്ന കക്ഷി, ആരാണ് സ്വർഗത്തിൽ പോകുന്ന വിഭാഗം? ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോ രക്ഷപ്പെടുന്നത് ആര് മാത്രമാണ്? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ ഏതൊരു ആദർശത്തിലായിരുന്നോ ആ ആദർശം സ്വീകരിക്കുന്നവർ, ആ നിലപാട് സ്വീകരിക്കുന്നവർ, ആ അഖീദ ഉൾക്കൊള്ളുന്നവർ, അവർ മാത്രമായിരിക്കും വിജയിക്കുന്ന കക്ഷി. ഇതാണ് അതിലെ രണ്ടാമത്തെ തെളിവ്. രണ്ടാമത്തെ ഹദീസിൽ നിന്നുള്ള രണ്ടാമത്തെ തെളിവ്. ഇനി ഇതല്ലാത്ത ഹദീസുകൾ ധാരാള കണക്കിനുണ്ട്. അത് അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽ ഒന്നാമത്തെ അടിത്തറയായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് അത്തമസ്സുക്കു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ നിലകൊണ്ടത്, ആ നിലകൊണ്ട് അവർ നിലകൊണ്ടതുപോലെ നിലകൊള്ളുകയും അവരെ മുറുകെ പിടിക്കുകയും അവരെ മാതൃകയാക്കുകയും ചെയ്യലാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽ ഒന്നാമത്തെ അടിത്തറ. ആ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ മൂന്ന് നിലപാടുകളുണ്ട് എന്നത് വിശദീകരിച്ചു. ഒന്നാമത്തെ നിലപാട്, അവരുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകളാണ്. അവരെ കുറിച്ച് പറഞ്ഞു, അഹ്ലുൽ ഗുലാത്ത് അശ്ഷിഅത്തു വറാഫില. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, അഹ്ലുൽ ജുഫാത്ത്, ഖവാരിജികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മൂന്നാമത്തത് മധ്യമ നിലപാട് സ്വീകരിച്ച ആളുകളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ആ നിലപാടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഉസൂലു സുന്ന എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത്. ആ നിലപാട് എന്താണ്? ആ സ്വഹാബത്തിനെ പിന്തുടരുക, പിൻപറ്റുക എന്നുള്ളതാണ്. അത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് സ്വന്തമായി ഉണ്ടാക്കി കണ്ടെത്തിയ ആദർശമല്ല. അതിന് തെളിവായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ നമ്മൾ ഉദ്ധരിച്ചു. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഖൈർ ഉമ്മ എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ ജനങ്ങൾക്കുള്ള ഷുഹദ അലന്നാസി, ജനങ്ങൾക്കുള്ള സാക്ഷികളാണ്, ഉമ്മത്തിന് വസത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ധരിച്ചു. അത് മാത്രമല്ല, ആ സ്വഹാബത്തിന്റെ മാർഗം തന്നെ പിന്തുടരണം, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നരകമാണ് എന്നതിന്റെ തെളിവായിട്ട് മൂന്നായത്തുകൾ ഉദ്ധരിച്ചു. വമൻ യുശാഖിഖിർ റസൂല മിം ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സൂറത്തു നിസായിൽ ആയത്ത്. അതേപോലെ തന്നെ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, സൂറത്തുൽ ബഖറയിൽ ആയത്ത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു എന്നാണ് ആയത്തിന്റെ. മൂന്നാമത്തെ ആയത്ത് സൂറത്തു തൗബയിലെ നൂറാമത്തെ ആയത്ത്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ വളരെ വ്യക്തമായി തന്നെ ഖുർആനിൽ അവരെ ഇഹ്സാനോടുകൂടി പിൻപറ്റുകയും ചെയ്ത ആളുകൾ അവരെ പിൻപറ്റണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. ഇങ്ങനെ ഇതും ഇതല്ലാത്തതുമായ ആയത്തുകൾ. അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നത് രണ്ട് ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സമൂഹം പിന്നീട് ഭിന്നിക്കും, ആ ഭിന്നിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, സഹാബത്തിന്റെ സുന്നത്തും ആ ഖുലഫാഉ റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞത് ഹദീസിൽ നിന്നുള്ള ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് നമ്മൾ ഉദ്ധരിച്ചത് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുമ്പോൾ അതിൽ രക്ഷപ്പെടുന്ന കക്ഷി, ആ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് മഅന അലൈഹി വഅസ്ഹാബി. ചില റിവായത്തുകളിൽ മഅന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബത്തും. ഏതൊരു മാർഗം, ഏതൊരു ആദർശം, ഏതൊരു അഖീദ, അവിടെ എന്റെ അഖീദ അല്ലെങ്കിൽ എന്റെ നിലപാട് എന്നല്ല, എന്റെയും എന്റെ സഹാബത്തിന്റെയും നിലപാട്. ഇതാണ് അതില് ഈ രണ്ടാമത്തെ ഹദീസായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതല്ലാത്തതുമായ ഒരുപാട് ഹദീസുകള് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സഹാബത്തിന്റെ അസറുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികൾ പറഞ്ഞു നിർത്തിയെടുത്തോ നമ്മൾ നിർത്തുന്നു. എന്താണോ സലഫുകൾ, അത് ഇത്തിഹാദിയായ ചില വിഷയങ്ങളിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നമ്മൾ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ പാടില്ല. ഇൻഷാല്ലാ ഈ ഉസൂലു സുന്നയിൽ തന്നെ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്, നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ അടിത്തറ. സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ മാർഗം മുറുകെ പിടിക്കുക, അവരെ പിൻപറ്റുക, അവരെ മാതൃകയാക്കുക. ഇനി അതിന്റെ രണ്ടാമത്തെ അസ്വല് വൽഖതിദാഉ ബിഹിം. രണ്ടാമത്തെ അസ്വല് വതർക്കുൽ ബിദഅ. രണ്ടാമത്തത് അതിന്റെ ബാക്കിയിട്ട് അദ്ദേഹം വിശദീകരിച്ചു പോകണം. ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സുകു ബിമാ കാൻ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽഖതിദാഉ ബിഹിം. ഇനി വതർക്കുൽ ബിദഅി വകുല്ലു ബിദഅതിൻ ഫഹിയ ളലാല. വതർക്കുൽ ബിദഅി വതർക്കുൽ ബിദഅി തറക ഉപേക്ഷിച്ചു, അർത്ഥം എഴുതിക ഉപേക്ഷിച്ചു തറക്ക. ഉപേക്ഷിച്ചു തറക്ക എത്തുറക്കു തെറക്ക് അൽ ബിദഅ. ദാലിന് ഫത്ഹാണ്. ബിദഅ അല്ല, ബിദഅ ജംആണ്. ബിദഅത്തിന്റെ ജംആണ് ബിദഅ. ബദഅ ബിദഅത്ത്. ബിദ്അത്തിന്റെ ജംആണ് ബിദഅ. ദാലിന് സുക്കൂനല്ല, ഫത്ഹാണ്. വതർക്കുൽ ബിദഅ അനാചാരങ്ങളെ. ബിദ്അത്തിന്റെ അർത്ഥം എന്താ? അൽ മുഹ്ദസാത്ത് അൽ മുഖ്തറആത്ത്. എന്താ മുഹദസാത്ത്? പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് അത് പറയാം. നമ്മൾ വിശദീകരിച്ചു തരാം ഓരോന്നും എന്താണെന്നുള്ള. വതർക്കുൽ ബിദഅി, ബിദഅത്തുകളെ ഉപേക്ഷിക്കലുമാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽ പെട്ടതാണ്. വതർക്കുൽ ബിദഅി, ബിദഅത്തുകളെ ഉപേക്ഷിക്കലും. സഹാബത്ത് ഏതെന്ന് ആയിരുന്നോ അവരുടെ മാർഗം മുറുകെ പിടിക്കലും അവരെ പിൻപറ്റലും. വതർക്കുൽ ബിദഅി, ബിദഅത്തുകളെ വെടിയലും ബിദഅത്തുകളെ ഉപേക്ഷിക്കലുമാകുന്നു. വകുല്ലു ബിദഅത്തിൻ, എല്ലാ ബിദഅത്തുകളും. ഫഹിയ ളലാല, എല്ലാം. വകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാല, ളലാലത്ത് ദുർമാർഗമാണ്, വഴികേടാണ്. വകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദഅത്തുകളും ളലാലത്താകുന്നു, ദുർമാർഗമാകുന്നു. വതർക്കുൽ ബിദഅി, ബിദഅത്തുകളെ വെടിയലും ബിദഅത്തുകളെ ഉപേക്ഷിക്കലും. വകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദഅത്തുകളും അത് ദുർമാർഗമാകുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽ അടുത്തത് വിശദീകരിക്കുന്നത് വതർക്കുൽ ബിദഅി, ബിദഅത്തുകളെ ഉപേക്ഷിക്കണം. ബിദഅത്ത് അതിന്റെ അർത്ഥം ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം അൽ മുഖ്തറഉ അലാ ഗൈരി മിസാലിൻ സാബിക്കിൻ, മുൻ മാതൃകയില്ലാത്ത ഒരു പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അൽ മുഹദസ അലാ ഗൈരി മിസാലിൻ സാബിഖ്. മുഹദസത്ത്, അതിനാണ് ബിദഅത്ത്. ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം എന്താണ്? ഏതൊരു പുതിയ സാധനത്തിനും എന്ത് പറയാ? ബിദഅത്ത് എന്ന് പറയാ. അതാണ് അൽ മുഖ്തറഉ, ഇഖ്തറഅ കണ്ടുപിടിച്ചു എന്നാണ്. അല്ലെങ്കിൽ അഹ്ദസ, മുഹദസത്ത്, അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അൽ മുഖ്തറ, അശ്ശൈഉൽ മുഖ്തറ, കണ്ടുപിടിക്കപ്പെട്ട കാര്യം, പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട കാര്യം. അല ഗൈരി മിസാലിൻ സാബിക്ക്, ഒരു ഒമ്പതിനൊരു അങ്ങനെ സാധനമല്ല, ഒമ്പതിന് അങ്ങനെ ഒരു മാതൃക അല്ല. അപ്പോ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട, പുതിയതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മൊത്തത്തിൽ എന്ത് പറയും? ബിദഅത്ത് എന്ന് പറയും. മൊത്തത്തിലെല്ലാം ബിദഅത്തുകളാണ്, പുതിയതായിട്ടുണ്ടാക്കപ്പെടുന്ന എല്ലാം ബിദഅത്തുകളാണ്. ഖുർആനിൽ തന്നെ അതിന്റെ തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ആയത്ത്, ഖുൽ മാ കുൻതു ബിദഅം മിനർ റസുൽ, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കുക, മാ കുൻതു, ഞാനല്ല, ബിദഅം മിനർ റസുലി, പ്രവാചകന്മാരിൽ നിന്നുമുള്ള ഒരു ബിദ അല്ല. എന്താ അതിന്റെ അർത്ഥം? ഞാൻ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു ബിദ അല്ല ഞാൻ. എന്താ അതിന്റെ അർത്ഥം? എനിക്ക് മുമ്പും ഇതേപോലെ അള്ളാഹുന്റെ വഹയും കൊണ്ട് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഞാനൊരു പുതിയ ആളൊന്നും അല്ല, ഞാനൊരു പുതിയ ആളല്ല. എനിക്ക് മുമ്പ് പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവർക്ക് വഹയ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനും ഒരു പ്രവാചകനാണ്, എനിക്ക് വഹയ് കിട്ടുന്നു, എനിക്ക് വേദഗ്രന്ഥം ലഭിച്ചിരിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞേക്കുക, മാ കുന്തു, ഞാനല്ല, ബിദ്അം മിനർ റുസുലി, പ്രവാചകന്മാരിൽ നിന്നുമുള്ള ഒരു പുതിയ ആളല്ല. അപ്പോ എന്നെ പോലെ തന്നെ ഈ ദൗത്യം കൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ വേറെയും ആയത്തുണ്ട്, ബദീഉ സമാവാതി വൽ അർദ്, അല്ലെ, അവിടെ വിദഅത്താ പ്രയോഗിച്ചത്. എന്താ ബദീഉ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. നടപീതിവച്ച് അതാണ് മുൻമാതൃക. വേറൊരു മോഡലില്ല. ആ രൂപത്തിൽ അള്ള സൃഷ്ടിച്ചു. ഇതൊക്കെ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥങ്ങളാണ്. പുതിയ കാര്യം അതിനർത്ഥമുള്ളൂ ഭാഷാപരമായിട്ട്. മൊഹദ സത്ത് മുമ്പൊരു മാതൃക ഇല്ലാത്ത ഏതൊരു പുതിയ കാര്യത്തിനും ബിദ്അത്ത് എന്ന ഭാഷയിൽ പ്രയോഗിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം, സാങ്കേതികമായി ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനമാണ് ഇമാം ഷാത്വബി നൽകിയിട്ടുള്ള നിർവചനം. അദ്ദേഹത്തിന്റെ അൽ ഇഹ്തിസാം എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള നിർവചനം. ബിദ്അത്തിന്റെ നിർവചനം, ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ. അത് ഞാനിവിടെ എഴുതിയിട്ടാ, അന്ന് എഴുതിയെടുത്തോ. ത്വരീഖത്തുൻ
مخترعة طريقة
أدل مارغ مال طريقة في الدين مخترعة
مخترعة طريقة في الدين مخترعة തുലാഹി അശ്ശരീഅ, തുലാഹി അശ്ശരീഅ. തുലാഹി അശ്ശരീഅതി ബിഖസ്ദി സുലൂക്കി അലൈഹ, അല്ലെങ്കിൽ യഖ്സുദു ബിസ്സുലൂക്കി അലൈഹ, ഒന്നാമത്തെ എഴുതിയോ. ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ തുലാഹി അശ്ശരീഅ യുഖ്സദു, അല്ലെങ്കിൽ യുഖ്സദു മനസ്സിലാണോ, ബിസ്സുലൂക്കി സലക പ്രവേശിച്ചു, ബിസ്സുലൂക്കി അലൈഹ
بالسلوك عليها المبالغة في التعبد لله تعالى, المبالغة
المبالغة المبالغة في التعبد لله تعالى, في التعبد لله تعالى.
طريقة في الدين مخترعة تلاهي الشريعة يقصد بالسلوك عليها المبالغة المبالغة في التعبد لله تعالى. ഇത് പറഞ്ഞത് ഇമാം ഷാത്തോബി അദ്ദേഹത്തിന്റെ അല്ലിഉത്തിസാം എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തില് അദ്ദേഹത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം നോക്കിക്കോ. എന്താണ് സാങ്കേതികമായി ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ത്വരീഖത്തുൻ, അതൊരു മാർഗമാണ്. ഫിദ്ദീനി, ദീനിൽ, ദീനിൽ ഒരാൾ പ്രവേശിക്കുന്ന മാർഗമാണ് ദീനിൽ. പ്രത്യേകം അത് മനസ്സിലാക്കണം. ബിദഅത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ത്വരീഖത്തുൻ ഫിദ്ദീനി, മതത്തിലാണത്. ആ മാർഗം മുഖ്തറ, അത് മുഹദസ, മുഖ്തറത്ത് മുഹദസത്ത് പുതിയതായി ഉണ്ടാക്കപ്പെട്ടതാണ്, പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യമാണ് മതത്തിൽ. തുലാഹി, തുലാഹി അത് സാദൃശ്യമാകുന്നു, തുല്യമാകുന്നു, സാദൃശ്യമുണ്ട്, തുല്യമാണ്. തുലാഹി എന്നാല് സാദൃശ്യം ഉണ്ടായിത്തീരുക, തുല്യമായി തീര. എന്തിനോട്? അശ്ശരീഅ, മതം പഠിപ്പിച്ച കാര്യങ്ങളോട് അതിനെന്തുണ്ട്? സാമ്യമുണ്ട്, അതിനോട് തുല്യമാവുന്ന. അതേ രീതിയിൽ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട, ദീനിൽ കണ്ടുപിടിക്കപ്പെട്ട പുതിയ ഒരു ത്വരീഖത്താണ്, മാർഗമാണ്. തുലാഹി, അത് സാദൃശ്യമാകുന്നു അശ്ശരീഅ, ശരീഅത്തിനോട്. യഖ്സുദു ബിസ്സുലൂക്കി അലൈഹാ, യഖ്സുദു ഉദ്ദേശിക്കുന്നു, ലക്ഷ്യം വെക്കുന്നു. ബിസ്സുലൂക്കി അലൈഹാ, ആ മാർഗം സ്വീകരിക്കുന്നവൻ, സലക്ക, പ്രവേശിച്ചു. അലൈഹാ, ആ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ ആ മാർഗം, ആ മാർഗത്തിൽ പ്രവേശിച്ചവൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്, അൽ മുബാലഗ, മുബാലഗത്താണ്. മുബാലഗത്ത് അതിരുകവിയ, അതിരുകവിയ എന്ന് പറഞ്ഞാൽ അമിതമായി ചെയ്യ, ആരാധന. അൽ മുബാലഗത്തു, കൂടുതലായി ചെയ്യാനാണ്. എന്തിന്? ഫി തഅബ്ബുദില്ലാഹി തആല, അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ, ധാരാളം ഇബാദത്തുകൾ ചെയ്യണം, കുറെ ഇബാദത്തുകൾ ചെയ്യണം, അങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണം. അതുദ്ദേശിച്ചുകൊണ്ട്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട്, മതനിയമങ്ങളോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ പുതിയതായി മതത്തിൽ ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണെന്ത്? ബിദ്അത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ഒരൊറ്റ വാചകത്തിന് മാത്രം പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഇമാം ഷാത്തബിയുടെ നിർവചനമാണിതില് ഏറ്റവും സമ്പൂർണമായിട്ടുള്ള നിർവചനം. ത്വരീഖത്തുൻ, ഒരു മാർഗമാണ്. ഫിദ്ദീനി, മതത്തിൽ. മുഖ്തറ, അതാകട്ടെ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ടതാണ്. തുലാഹി അശ്ശരീഅ, അത് ശരീഅത്തിനോട് സാദൃശ്യമുള്ളതുമാണ്. യഖ്സുദു, ഉദ്ദേശിക്കുന്നു, ലക്ഷ്യം വെക്കുന്നു. ബിസ്സുലൂക്കി അലൈഹാ, ആ പുതിയ മാർഗം സ്വീകരിച്ചവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവന്റെ ലക്ഷ്യമെന്താണ്? അൽ മുബാലഗത്തു ഫിത്തഅബ്ബുദില്ലാ, അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം, കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്യണം, അതാണ് അവൻ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും. അതിനു വേണ്ടി മതത്തിൽ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്, മാർഗമാണ് എന്ത്? ബിദ്അത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. ഇതാരുടെ നിർവചനമാണ്? ഇമാം ഷാത്തബി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ബിദ്അത്തിന് നിർവചനം കൊടുത്തത് വൽ ബിദ്അഹ്. ഇമാം ഷാഫി, വൽ ബിദ്അതു മാ ഖാലഫ കിതാബൻ او سنتا او اثرا عن بعض اصحاب رسول الله صلى الله عليه وسلم. ഇമാം ഷാഫി കൊടുത്ത നിർവചനം അൽ ബിദഅത്തു, ബിദഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ ഒന്നാണ്, ഖാലഫ അത് എതിരായിരിക്കുന്നു, കിതാബൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിനോട്, സുന്ന അല്ലെങ്കിൽ സുന്നത്തിനോട്, ഖുർആനിനോട്, സുന്നത്തിനോട്, ഔ അസറൻ അൻബഅലി സ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ സ്വഹാബികളിൽ ചില സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുള്ള അസറുകളോട് എതിരായ കാര്യമാണ്. എന്ത് ബിദഅത്ത്? അപ്പൊ ഖുർആനിന്, സുന്നത്തിന്, സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുള്ള അസറിന് അതിനോട് എതിരായി വന്നത് എന്താണോ അതൊക്കെ എന്താണ്? ബിദഅത്തുകളാണ്. ഇങ്ങനെ പലരും കുറെ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് നിർവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേക്കാം. ഒന്ന് ഇമാം ഷാത്തബി പറഞ്ഞിട്ടുള്ള നിർവചനം, എന്തെന്ന് ഇമാം ഷാഫി. ഇനി ഒരു എല്ലാ പണ്ഡിതന്മാരും ഈ രൂപത്തിലുള്ള നിർവചനങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ബിദഅത്ത് കൊണ്ട് സാങ്കേതികമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മതത്തിൽ, ദീനിൽ, അള്ളാഹിന്റെ ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിനാണ് എന്ത് പറയുന്നത്? ബിദഅത്ത് എന്ന് പറയുന്നത്. അത് കിതാബിനെതിരായിരിക്കും. ഇമാം ഷാഫി പറഞ്ഞതുപോലെ സുന്നത്തിന്, സുന്നത്തിലുണ്ടാവില്ല, കിതാബിലുണ്ടാ, അള്ളാഹിന്റെ ഖുർആനിലുണ്ടാവില്ല, സഹാബികളിൽ നിന്ന് ഒരു അസർ പോലും ആ വിഷയത്തിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ സഹാബികളിൽ നിന്ന് അസർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തെളിവ് തന്നെയായിരിക്കും. ഇങ്ങനെ വതർക്കുൽ ബിദഅി, ഈ രൂപത്തിൽ വന്നിട്ടുള്ള ബിദഅത്തുകൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കലുമാകുന്നു. ഉസൂലു സുന്ന, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളിൽപ്പെട്ട, അടിത്തറകളിൽ രണ്ടാമത്തേത്. ഇനി ഇതാണ് ബിദഅത്ത് എന്ന് പറഞ്ഞു. ഇനി ഈ ബിദഅത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അതിന്റെ അർത്ഥം നോക്കി നോക്കുക, ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. ഉസൂലു സുന്നത്തി ഇന്ദനാ അത്തമസ്സുഖു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽഇഖ്തിദാഉ ബിഹിം വതർക്കുൽ ബിദഅി വതർക്കുൽ ബിദഅി വകുല്ലു ബിദഅതിൻ ഫഹിയ ളലാല. അഹ്ലുസുന്ന അതിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. സഹാബത്ത് ഏതൊന്നിലായിരുന്നോ അവരുടെ ആ മാർഗത്തെ മുറുകെ പിടിക്കുക, അവരെ പിൻപറ്റുകയും മാതൃകയാക്കുകയും ചെയ്യുക, ബിദഅത്തുകളെ ഉപേക്ഷിക്കുക. എല്ലാ ബിദഅത്തുകളും ദുർമാർഗമാകുന്നു, എല്ലാ ബിദഅത്തുകളും വലാലത്താകുന്നു. എന്താണ് ബിദഅത്ത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിനോടോ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടോ സഹാബികളിൽ നിന്നുള്ള അസറിനോടോ എതിരായി വരുന്ന എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. ഇമാം ഷാത്തബി പറഞ്ഞത് കൂടുതൽ ആരാധനകളും പുണ്യകർമ്മങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ അള്ളാഹുവിന്റെ മതത്തിൽ പുതിയതായി ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ രീതി സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ബിദഅത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അൽ ഇഹ്തിസാം എന്ന ഗ്രന്ഥം ഇമാം ഷാഫിന്റെ ഉദ്ധരിച്ചിട്ടുള്ളത് ഇബ്നുൽ ഖയ്യിം ആണ് അദ്ദേഹത്തിന്റെ ഇലാമുൽ മുഖയ്യിം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. ഇത് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ രൂപത്തിൽ നമ്മുടെ ക്ലാസ് പോകുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഇൽമ് അതിന്റെ തെർത്തീവ്, അതിന് രാവുകളും പകലുകളും രാത്രികൾ ദിവസങ്ങൾ അതിന് വേണം, അതാണ് അതിന്റെ തെർത്തീവ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിന്റെ തെളിവുകളും കാര്യങ്ങളും കൃത്യമായി ഉദ്ധരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആ വിഷയങ്ങൾ പോയിന്റുകളായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു ഈ യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا دعائنا انك انت السميع العليم واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله